Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അതങ്ങനെ ആത്മാവാകും. ആകാശത്തിൽ സംഭവിക്കുന്ന ഒന്നും ആകാശം, അവിടെ എന്ത് സംഭവിച്ചാലും ആകാശം അതിനെല്ലാം ആധാരമായി, അതിനെല്ലാം ഒരു ആലംബനമായി, അതിൽ നിന്നെല്ലാം വേറിട്ട് അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെയാണ് സ്വസ്വരൂപം. ആ സ്വസ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനെ ഇതൊന്നുമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ വയ്യ, അതിനെ വിദിതമായി പറയാൻ വയ്യ, അവിദിതമായും പറയാൻ വയ്യ. അതാണ് പറയുന്നതിന് താല്പര്യം. ഇതെന്തോ വിജ്ഞാനാനപേക്ഷം പറയുന്നു. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വിജ്ഞാന അനപേക്ഷമാണ്. ജ്ഞാതവും അജ്ഞാതവും വിജ്ഞാനത്തെ അപേക്ഷിക്കുമ്പോൾ ഈ സ്വരൂപം ഒരു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. എന്തിനപേക്ഷിക്കുന്നില്ല? അതിൻ്റെ അസ്തിത്വത്തിന്, അതിൻ്റെ ഉണ്മയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശ, അതൊരു പ്രകാശത്തെയും അനുഭവിക്കുന്നില്ല. തൻ്റെ അസ്തിത്വത്തെ താൻ മറ്റെന്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്? മറ്റൊന്നിലൂടെയും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. തൻ്റെ അസ്തിത്വം ഒരിക്കലും തനിക്ക് ജ്ഞാതമായിരിക്കുന്നില്ല, അജ്ഞാതമായി ഇരിക്കുന്നില്ല. എന്തുകൊണ്ട് ജ്ഞാതമായിരിക്കുന്നില്ല എന്ന് പറയുന്നു? കാരണം ജ്ഞാതമായിരിക്കുന്നതെല്ലാം മാറുന്നു. ഞാൻ പുസ്തകത്തെ അറിയുന്നു, അടുത്ത് മേശയെ അറിയുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ അറിയുന്നു. ജ്ഞാതമായതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടത് മാറുന്നു? അത് ജ്ഞാതമായതുകൊണ്ടാണ്, അറിവിന് വിഷയമായതുകൊണ്ടാണ്. അറിവിനങ്ങനെ ഒരിടത്ത് സ്ഥായിയായി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിന്റെ സ്വഭാവമാണ് പരിണമിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരിടത്ത് നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു അഭ്യാസം കൊണ്ട് നിങ്ങൾ മനസ്സിനെ ഒരിടത്ത് നിർത്താൻ ശ്രമിച്ചു നോക്കുക, അത് നിൽക്കത്തില്ല, മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ പരിണാമത്തിന് നമുക്ക് വ്യത്യാസപ്പെടുത്താം. ചിലപ്പോൾ അത് സ്ഥൂലമായ പരിണാമമായിരിക്കും, അത് ഏകാഗ്രമായ സൂക്ഷ്മമായ പരിണാമമായിരിക്കും. ഈ സ്ഥൂല സൂക്ഷ്മ പരിണാമങ്ങളെ മനസ്സിന് സംഭവിക്കും. മനസ്സുണ്ടോ, അത് പരിണമിച്ചുകൊണ്ടേയിരിക്കും. പരിണമിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ സ്വഭാവമാണ്. അഗ്നിക്ക് പ്രകാശിക്കാതിരിക്കാൻ പറ്റും? അത് കഴിയാത്തതുപോലെ തന്നെ മനസ്സിന് പരിണമിക്കാതിരിക്കാനും പറ്റത്തില്ല. അത് മൂലപ്രകൃതിയിൽ നിന്ന് പരിണമിച്ചു വന്നതാണ്. അതിൻ്റെ സൃഷ്ടി തന്നെ പരിണാമത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അതിൻ്റെ സ്ഥിതിയിൽ അത് പരിണമിച്ചു തന്നെ തീരണം. അത് പരിണമിക്കാതിരിക്കണമെങ്കിൽ അതില്ലാതാകണം. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് മനസ്സിൻ്റെ നിശ്ചലാവസ്ഥ, അതിൽ മനസ്സ് തന്നെ ബ്രഹ്മം എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലാണ്. അങ്ങനെ ഇത് പ്രതിക്ഷണം ഇത് പരിണമിച്ചുകൊണ്ടേയിരിക്കും. അത് വിജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ സ്വസ്വരൂപം അങ്ങനെ ഉണ്ടല്ലോ. തന്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും പരിണാമം തനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തന്റെ അസ്തിത്വത്തിൽ പരിണാമം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഞാൻ എന്നുള്ള എന്റെ ഈ അനുഭവം മാറി മറ്റെന്തെങ്കിലും ഒരു രൂപത്തെ അത് പ്രാപിക്കുന്നു. എന്റെ ബുദ്ധി അങ്ങനെയല്ല. എന്റെ ബുദ്ധി ഇത് മേശയാണ്, ഇത് പുസ്തകമാണ്, അങ്ങനെ ബാഹ്യമായി ചിന്തിച്ച് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ യുവാവാണ്, ഞാൻ വൃദ്ധനാണ്, തന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ആ അറിവിന്റെ പരിണാമം നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഒരിടത്ത് നിൽക്കുന്നു. പക്ഷേ തന്റെ സ്വരൂപം, തന്റെ അസ്തിത്വത്തിന്റെ പ്രകാശനം അത് മാറുന്നില്ല. ഞാൻ എന്നുള്ള അനുഭവം മാറിയിട്ട് മറ്റെന്തെങ്കിലും ഒരു അനുഭവം അവിടെ വരുന്നില്ല. അതാണ് അസ്തിത്വത്തിന്റെ പ്രകാശനം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്രകാശിക്കുന്നു. ഭാഷ മാറാം, അനുഭവം മാറുന്നില്ല. ഞാൻ മാറാം, അഹം എന്നാകാം, ഐ എന്നാകാം, ഭാഷ മാറുന്നേ ഉള്ളൂ, അനുഭവം മാറുന്നില്ല. അവിടെ ഭാഷയ്ക്കനുസരിച്ച് അനുഭവത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അഹമെന്ന് അനുഭവിച്ചാലും ഞാനെന്ന് അനുഭവിച്ചാലും അനുഭവം ഏകരൂപമാണ്. എന്തുകൊണ്ടത്? ആണ് അസ്തിത്വ അസ്തിത്വത്തിന്റെ പ്രകാശം, അസ്തിത്വത്തിന്റെ സ്വയം പ്രകാശം അതാണ്. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. എത്ര സമർത്ഥനായാലും ആ അനുഭവത്തെ വേറെ തരത്തിൽ മാറ്റാൻ കഴിയുന്നു. അത് ഏകരൂപത്തിലേ ഇരിക്കും. അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. അത് വിദിതമോ അതിതമോ അവിദിതമോ അല്ല, രണ്ടുമല്ല. അത് രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ അനുഭവം. അറിവും മാറുന്നു, അറിവില്ലായ്മയും മാറുന്നു. പക്ഷേ സ്വസ്വരൂപപ്രകാശം, അല്ലെങ്കിൽ അതിനെ പറയാം തന്നെക്കുറിച്ചുള്ള അനുഭവം, അതിന് മാറ്റം വരുന്നില്ല. തന്നെക്കുറിച്ചുള്ള അനുഭവം, തന്റെ തന്നെ അവസ്ഥകൾ, അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ മാറും. പക്ഷേ തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അനുഭവം അത് മാറുന്നില്ല. അങ്ങനെ മാറുന്നെങ്കിൽ അതിന് ഒരു മാറ്റമേ സംഭവിക്കാൻ വഴിയുള്ളൂ. അഹമസ്മി എന്നുള്ള പോയിട്ട് നാസ്മി എന്ന അനുഭവം ഉണ്ടാകണം. അഹമസ്തി എന്നുള്ള പോയിട്ട് നാസ്തി എന്നുള്ള അനുഭവം ഉണ്ടാകണം. അതുണ്ടാവുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ജീവനും ഉണ്ടായിട്ടേ ഇല്ല. അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. മറ്റൊന്ന് സംഭവിക്കണമെന്ന് വെച്ചാൽ വിപരീതമായി വരണം, നാസ്തി അല്ല, വേറെ ഒന്നും വരാൻ വഴിയില്ല, അത് സംഭവിക്കുന്നില്ല. ഞാനില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. മറിച്ച് താനുണ്ട്, ഇതാണ് നിരന്തരമായ അനുഭവം. അതുകൊണ്ട് അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, മറ്റൊരു വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല, ബുദ്ധി അപേക്ഷിക്കുന്നില്ല, ബാഹ്യമായ വിഷയങ്ങളെ അപേക്ഷിക്കുന്നില്ല. പക്ഷേ പറയുന്നു, ഇതം തോ വിജ്ഞാനപേക്ഷം കസ്മാത്, എന്തുകൊണ്ട്? വിജ്ഞാന സ്വരൂപത്വ, വിജ്ഞാനസ്വരൂപമാണ്. വിജ്ഞാനം ഉള്ളിലിരുന്ന് മറ്റ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതാണ് വിദിതവും അവിദിതവും. അതിനാണ് വിദിതം അവിദിതം എന്ന് പറയുന്നത്. പ്രകാശം ഇരുട്ടിനെ നശിപ്പിച്ച് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നു, ഇരുട്ടിനെ അത് പ്രകാശിപ്പിക്കുന്നു. അതാണ് വെളിച്ചത്തിലൂടെ നമ്മൾ നേരിനെ കാണുന്നത്. രണ്ടും അത് ചെയ്യുന്നു. ആ സമയം അത് സ്വയം പ്രകാശിക്കുകയും ചെയ്യുന്നു. സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? മറ്റൊരു പ്രകാശത്തെ അത് ആശ്രയിക്കുന്നില്ല, അതിന്റെ പ്രകാശത്തിന് വേണ്ടി. ഇരുട്ടിലിരിക്കുന്ന വസ്തു അതിന്റെ പ്രകാശത്തിന് വെളിച്ചത്തെ ആശ്രയിക്കുന്നു. ആ വെളിച്ചം മറ്റൊരു വെളിച്ചത്തെ ആശ്രയിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വയം പ്രകാശമൊന്നും. അതാണ് വിജ്ഞാനാനപേക്ഷം. സ്വന്തം അസ്തിത്വം അല്ലെങ്കിൽ സ്വന്തം ഉണ്മ, അത് തന്നിൽ പ്രകാശിക്കുന്നത്, അതെല്ലാവരിലും പ്രകാശിക്കുന്നത്. അഹമസ്മി എന്നുള്ള ഈ അനുഭവം സർവത്രയുണ്ട്. അത് വേറെ ആരുടെ അറിവിനെ ആശ്രയിച്ചിട്ടാണ് പ്രകാശിക്കുന്നത്? വേറെ എന്തിനെ ആശ്രയിച്ചിട്ടാണ്? വേറെ ഏത് പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രകാശിക്കുന്നത്? അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? കസ്മാത് വിജ്ഞാന സ്വരൂപത്വം. ഇതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. സ്വയം വിജ്ഞാനം തന്നെ. ആ സ്വരൂപപ്രകാശത്തിന് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല, ആ സ്വയം പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാലും ആ സ്വരൂപപ്രകാശത്തിൽ മറ്റു പലതും പ്രകാശിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അസ്വരൂപപ്രകാശം ഇല്ലാത്തതിന്റെ പ്രശ്നം. അസ്വരൂപപ്രകാശം വിസ്മരിച്ചതോ നഷ്ടപ്പെട്ടതോ അല്ല, സ്വരൂപപ്രകാശത്തെ അറിയാതിരിക്കുന്നതോ അതുമല്ല പ്രശ്നം. സ്വരൂപപ്രകാശത്തെ അറിയുന്നതും പ്രശ്നമല്ല, അതൊന്നും തന്നെ ഇവിടുത്തെ പ്രശ്നം. ആ സ്വരൂപപ്രകാശത്തിൽ മറ്റു പലതും പ്രകാശിക്കുന്നു. നമുക്ക് ആകാശത്തെ ആകാശമായി കാണാൻ കഴിയുന്നില്ല. ആകാശത്തെ നമ്മൾ എന്തായി കാണും? വെളിച്ചമായി കാണും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്, ആകാശത്തെ നമുക്ക് ആകാശമായി കാണാൻ പറ്റുന്നുള്ളൂ. അല്ല, വെളിച്ചമായി കാണണ്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച് വെളിച്ചത്തെ മാറ്റിയാലോ ഇരുട്ടായി കാണും. അപ്പൊ ആകാശത്തെ നമുക്ക് വെളിച്ചവും ഇരുളുമായിട്ടേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ വെളിച്ചമോ ഇരുളമാണോ ആകാശം? അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വെളിച്ചം മാറ്റിക്കഴിഞ്ഞാൽ ആകാശം ഇല്ലാതെ വന്നത്, ഇരുള് മാറിയാൽ ആകാശം ഇല്ലാതെ വന്നത്. വെളിച്ചം മാറിയാലും ഇരുള് മാറിയാലും ആകാശം നിലനിൽക്കുന്നു. പക്ഷെ ഇത് രണ്ടും മാറ്റിയിട്ട് നമുക്ക് ആകാശത്തെ കാണാനും പറ്റുന്നില്ല. ഒന്നുകിൽ വെളിച്ചമായി കാണും, അല്ലെങ്കിൽ ഇരുളായി കാണും. അതുതന്നെയാണ് ഇവിടെയും. ഇവിടെ എന്ത് ചെയ്യുന്നു? ജ്ഞാതവും അജ്ഞാതവുമായിട്ട് ആണ് സ്വരൂപം പ്രകാശിക്കുന്നത്. ആ പ്രകാശത്തിന് അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ആ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് ജ്ഞാത അജ്ഞാതത്തെ അപേക്ഷിച്ച് പ്രകാശിക്കുന്നു, ജ്ഞാതവും അജ്ഞാതവുമായി പ്രകാശിക്കുന്നു. അതിൽ ഈ നാനാത്വം പ്രകാശിക്കുന്നു. ഈ ജ്ഞാതവും അജ്ഞാതവുമാണ് നാനാത്വം എന്ന് പറയുന്നത്. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് രണ്ടുമാണ്, ജ്ഞാതവും അജ്ഞാതവുമാണ്. അത് ഈ സ്വരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ മാറ്റാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇത് മതിയായിരുന്നു, ഇത് തന്നെ മോക്ഷം. നിത്യ അപരോക്ഷമായി ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കെ പിന്നെ മോക്ഷത്തിന്റെ ആവശ്യം എന്തോന്നും ചിന്തിക്കും. ഇത്രയുള്ളൂ ആവശ്യം. ഇതാണ് എന്താണ് ഇതിൽ വരുന്ന ഈ ജ്ഞാത അജ്ഞാത ഭാവം, അത് ഒഴിവാക്കാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ പ്രപഞ്ചഭാനം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചഭാനത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഭാനം, ഈ സ്വരൂപഭാനത്തിൽ നിന്നും ഈ പ്രപഞ്ചഭാനത്തിലേക്ക് പലതും സംക്രമിച്ചിരിക്കും, അത് മാറ്റാൻ കഴിയുന്നുണ്ട്. അതിനൂടെ ഭാഷകാരൻ പറയും ഉപരാഗം സംഭവിച്ചിരിക്കുന്നു. അത് മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെ? ഈ സ്വരൂപഭാനം അതിനുണ്ട് അസ്തിത്വം, സ്വന്തം ഉണ്മ അതിൽ പ്രകാശിക്കുകയാണ്. പക്ഷെ ആ ഉണ്മ എങ്ങനെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും അതുവഴി വിഷയങ്ങളിലേക്കും കലർന്ന് അതുമായിട്ട് അതിന് ഉപരാഗം സംഭവിച്ചിരിക്കുന്നു, ഒരു താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. അത് മാറ്റാൻ കഴിയുന്നില്ല, അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. അത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യ ശ്രമിക്കുന്നത്. കല്ലും നെല്ലും തിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന്റെ രണ്ടാകും. ഈ അസ്തിത്വ സ്വന്തം സ്വസ്വരൂപത്തിന്റെ അസ്തിത്വം അത് ജ്ഞാനത്തിലേക്കും വിഷയത്തിലേക്കും സംക്രമിക്കാതിരിക്കുക, അതിന്റെ മോക്ഷം. അത് ജ്ഞാനത്തിലേക്കും വിഷയത്തിലേക്കും സംക്രമിക്കുന്നതാണ് ബന്ധനം. സംക്രമണം എന്ന് പറഞ്ഞാൽ എന്താണോ, ആ തന്റെ അസ്തിത്വം അത് തന്റെ അറിവിൽ അനുഭവപ്പെടുക, അറിവിന്റെ വിഷയങ്ങളിൽ അനുഭവപ്പെടുക. വേറെ രീതി പറഞ്ഞാൽ ഇതെല്ലാം സത്യമാണെന്ന് ധരിക്കുക, ഇതാണ് ബന്ധനമെന്ന് പറയുന്നത്. അവിടെ എല്ലാം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. ഈ വിജ്ഞാനം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ സ്വസ്വരൂപത്തിൽ വിജ്ഞാന അപേക്ഷയില്ല. വിദിതവും അവിദിതവുമായിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവത്തിൽ സർവത്ര വിജ്ഞാന അപേക്ഷയുണ്ട്. അതുകൊണ്ട് പറയുന്നു ഇതം തോ മുമ്പ് പറഞ്ഞ തദ്വിലക്ഷണമായിരിക്കുന്ന ആ ബ്രഹ്മ എന്ന് പറയുമ്പോൾ സ്വസ്വരൂപം വിജ്ഞാനാനപേക്ഷം, അത് സദാ സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അഹം എന്നത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അഹം എന്നുള്ള രൂപത്തിൽ അത് പ്രകാശിക്കുമ്പോൾ അത് അവിടെ കേവലം വിജ്ഞാന നിരപേക്ഷമായിട്ടല്ല പ്രകാശിക്കുന്നു, അവിടെ വിജ്ഞാനം കടന്നു വരും. അതാണ് ഈ അഹം എന്ന് പറയുന്ന വിജ്ഞാനം. അതുകൊണ്ടാണ് അത് പൂർണ്ണമല്ലാത്തത്, അതും ഒരു വിജ്ഞാനമാണ്. അസ്തിത്വം അഹം എന്ന് പറയുന്ന വിജ്ഞാനത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു. അവിടെ മുതലാണ് ഈ കുഴപ്പം തുടങ്ങുന്നത്. അതും വിജ്ഞാനാപേക്ഷയാണ്. അതുകൊണ്ടാണ് അഹം ആത്മാവല്ല എന്ന് പറയുന്നത്. ഈ അഹം തന്നെയാണ് ആത്മാവെന്നും പറയും. എന്തുകൊണ്ട്? ഈ അസ്തിത്വം വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നതിന് മുമ്പ് അതിനൊരു നിലയുണ്ട്. അത് ഈ അഹത്തിന് ആധാരമായിരിക്കുന്ന സ്വന്തം അസ്തിത്വമാണ്. ഈ അസ്തിത്വത്തെ ആശ്രയിച്ച്, ഈ വിജ്ഞാനത്തെ ആശ്രയിച്ച് അഹം സ്ഫുരിക്കുന്നു. അഹത്തിന്റെ സ്ഫുരണം ഉണ്ടാവും. ആ അഹസ്ഫുരണത്തിന് ആശ്രയമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന തന്നെയാണ് സ്വസ്വരൂപം, നിരപേക്ഷമായ വിജ്ഞാനം. പക്ഷേ ആ നിരപേക്ഷമായ വിജ്ഞാനത്തിനെ അഹം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അല്ലാതെ, ഞാനെന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അല്ലാതെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് വിജ്ഞാന അപേക്ഷ തുടങ്ങുന്നത്. അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വിജ്ഞാന അപേക്ഷ സർവത്ര, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ബാഹ്യ പ്രപഞ്ചത്തിലേക്ക് സർവത്ര വ്യാപിക്കുന്നു. പക്ഷെ ഇത് അതിന്റെ സ്വന്തം നിലനിൽപ്പിന് അത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. അത് കേവലം വിജ്ഞാന സ്വരൂപമാണ്. പക്ഷെ അതിന്റെ ബാഹ്യമായ സ്ഫുരണം, അതേതെങ്കിലും ഒരു ആകാരത്തിൽ, ഒരു രൂപത്തിൽ സ്ഫുരിക്കുമ്പോൾ അതിന് വിജ്ഞാന അപേക്ഷ വരുന്നു. അതിന്റെ ഏറ്റവും പ്രാഥമികമായ രൂപമാണ് ജ്ഞാനെന്നുള്ളതാണ്. അത് ഒരേ സമയം പൂർണ്ണവും അതേസമയം അത് അപൂർണവുമാണ്. അത് അപൂർണമാവുന്ന എങ്ങനെ? അതിനങ്ങനെ ഒരു രൂപം വന്നു. ഞാൻ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒരു രൂപമാതി വന്നു കഴിഞ്ഞു. ആ നിലയ്ക്ക് അത് അപൂർണമാണ്. അത് പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? അതിനാധാരമായിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന സ്വരൂപം, വിജ്ഞാന സ്വരൂപം. അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇതെന്ത് വിജ്ഞാനാനപേക്ഷ? പരമാർത്ഥത്തിൽ ഇത് ഈ വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. പരമാർത്ഥത്തിൽ ഉള്ളിലിരിക്കുന്ന ഈ അസ്തിത്വം സ്ഫുരിക്കുന്നതിന് ഈ അഹം എന്ന വിജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഈ അഹം എന്നുള്ള വിജ്ഞാനം നശിച്ചുപോയാൽ ഇത് സ്ഫുരിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ആ അതിർവരമ്പം എന്ന് പറയുന്നത് വളരെ മൃദുവും വളരെ സൂക്ഷ്മമാണ്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന അഹം എന്നുള്ള അനുഭവത്തെ ആശ്രയിക്കാതെ ആ വിജ്ഞാനം സ്ഫുരിക്കുന്നത് തന്നെ ജ്ഞാനം. ഈ അഹമെന്ന് പറയുന്ന ഈ അനുഭവത്തെ, ഈ ജ്ഞാനാകാരത്തെ, ജ്ഞാനപടിവ്, അതിനെ ആശ്രയിച്ച് ഈ വിജ്ഞാനം പ്രകാശിക്കുന്നതാണ് അജ്ഞാനം. അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. ജ്ഞാനത്തിന് പ്രകാശത്തിന് പ്രകാശിക്കുന്നതിന് അഹം എന്നുള്ള ഒരു അനുഭവത്തിന്റെ ആവശ്യമുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും? ജ്ഞാനം പ്രകാശിക്കുന്നതിന് അതിന് ദൃഷ്ടാന്തം ആണ് സുഷുപ്തി. ഇവിടെ ഞാൻ എന്നുള്ളൊരു അനുഭവം നമുക്ക് വ്യക്തമാണ്. വ്യക്തമാകും, വ്യക്തമാകുമ്പോൾ ഉണരും, ജാഗ്രതത്തിലേക്ക് വരും, അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പോകും. അവിടെ ഞാനെന്ന് പറയുന്ന ഈ അനുഭവ രൂപം, ഈ അനുഭവ ആകാരം, ഇതിനാശ്രയിക്കാതെ ഈ വിജ്ഞാനം പ്രകാശിക്കുന്നു. സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നു. ആ നിലയ്ക്ക് ആ വിജ്ഞാനം അവിടെ പ്രകാശിക്കുകയാണ്. അതിന് ദൃഷ്ടാന്ത സുഷുപ്തിയാണ്. അത് അവിടെ കേവല വിജ്ഞാന സ്വരൂപമാണ്. നമുക്കതിന് അങ്ങനെ സുഷുപ്തി എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അത് സുഷുപ്തിയെപ്പോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു ഉപമയായി സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതെന്ത് വിജ്ഞാനാനപേക്ഷം. ഇത് വിജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. കസ്മാത് വിജ്ഞാന സ്വരൂപത്വാത്. ഇത്രയും പറയുമ്പോൾ തോന്നും അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനം ഇത് അനായാസമാണല്ലോ എന്ന് തോന്നും. ഇവിടെ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. കാരണം ജ്ഞാനം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, നിരപേക്ഷമായി പ്രകാശിക്കുന്നു, സ്വസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. പക്ഷെ അവിടെ ആ ജ്ഞാനത്തിനൊരു രൂപഭാവം വന്നു. എന്താണ് ഞാൻ? ജ്ഞാനത്തിന് വന്ന ഒരു രൂപഭാവം. അപ്പോൾ ഈ ജ്ഞാനെന്ന് പറയുന്ന ഈ രൂപഭാവം വിട്ടുകഴിഞ്ഞാൽ, അതങ്ങ് മാറിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ തുടക്കം. ജ്ഞാനത്തിന് വേറെ തടസ്സമൊന്നുമില്ല. അതിൻ്റെ സ്വരൂപ സ്ഥിതിക്ക് വേറെ തടസ്സം, വേറെ തടസ്സം ആയിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്നുമില്ല. അത് അനായാസമാണല്ലോ, വാസ്തവത്തിൽ അത് അനായാസമാണ്. പക്ഷേ അത് ആയാസകരവുമാണ്. അന്ധനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് ആയാസകരമാണ്. കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് അനായാസമാണ്. കണ്ണ് തുറക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അനായാസമായി സഹജമായും ചെയ്യുന്ന പ്രവൃത്തി. സഹജമായതുകൊണ്ടാണ് അത് അനായാസമാകുന്നത്. അതിന് യത്നം ആവശ്യം. അതിന്റെ പിന്നിൽ എന്ത് യത്നമാണ് നടക്കുന്നതെന്ന് കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന അറിയുന്നേയില്ല. എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനെത്ര കലോറി ഊർജമാണ് ചെലവാകുന്നത്, അത് കണക്കുകൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? സഹജമാണ്. അതുപോലെ ഈ ജ്ഞാനും സഹജമാണ് കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം. മറിച്ചാണെങ്കിലോ അന്ധൻ കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോഴിരിക്കും. എത്ര ശ്രമിച്ചാലും അവന്റെ കണ്ണ് തുറക്കത്തില്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് സഹജമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ കണ്ണുള്ളവൻ കണ്ണു തുറക്കുന്നത് പോലെ. അവനെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറക്കുന്ന ആയാസമുള്ള കാര്യമല്ല, വെളിച്ചത്തെ ദർശിക്കുന്ന ആയാസമുള്ള കാര്യമല്ല, ഒന്നുമല്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ ഈ തത്വത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അന്ധൻ കണ്ണു തുറക്കുന്നത് പോലെ അതിന് വരുന്ന ക്ലേശം, ക്ലിഷ്ടത, എത്ര ശ്രമിച്ചാലും അത് സാധ്യമാകാതെ വരിക, പ്രകാശം കരഗതമാകാതെ വരിക, ഇതെല്ലാം ആ അതിന്റെ സ്വഭാവമാണ്. അതിന് പിന്നെ കണ്ണു മാറ്റിവെക്കേണ്ടി വരും, അല്ല വേറെ വഴിയില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് വിജ്ഞാനസ്വരൂപമാണ്. ജ്ഞാതമെന്താണ്, അജ്ഞാതമെന്താണ്, വിജ്ഞാനസ്വരൂപം എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. നഹി യസ്യ യസ്വരൂപം തത്തേന അന്യതോ അപേക്ഷതേ. യസ്യ യസ്വരൂപം, ഒരു കണ്ണുള്ളവനെ സംബന്ധിച്ചിടത്തോളം കണ്ണെന്ന് പറയുന്നത് അവന്റെ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വരൂപം തന്നെയാണ്. കാഴ്ചയുടെ സ്വരൂപം തന്നെ കണ്ണെന്ന് പറയുന്നു കാണുന്നവനെ സംബന്ധിച്ച്. തത്തേന അന്യതോ അപേക്ഷതേ, ആ കാഴ്ചയ്ക്ക് അവൻ മറ്റെന്തിനാണ് ആശ്രയിക്കേണ്ടി വരുന്നത്? ഒന്നിനെ ആശ്രയിക്കേണ്ട, മറ്റൊന്നിനെ അവൻ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അന്ധനെ അപേക്ഷിച്ച് പറയുകയാണ്. അവൻ എന്തിനപേക്ഷിച്ചാ കാണുന്നത്? ഒന്നിനെ അവൻ അപേക്ഷിക്കുന്നില്ല. വെളിച്ചത്തെ പോലെ അവൻ വാസ്തവത്തിൽ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ ആവശ്യമുള്ള വെളിച്ചം അവന്റെ കണ്ണിൽ തന്നെയുണ്ട്. പുറമേ നിന്ന് വെളിച്ചം കൊണ്ടുവരേണ്ട കാര്യമില്ല. അവന്റെ കണ്ണ് തന്നെയാണ് കാണുന്നത് ഇരുട്ടിനെ. വെളിച്ചത്തെ കാണുന്നതോ? അതും കണ്ണ് തന്നെ. വെളിച്ചം കണ്ണിനെ പ്രകാശിപ്പിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് കണ്ണ് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക ചെയ്യുന്നു. തിരിച്ച് സംഭവിക്കാറില്ല. അപ്പൊ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം അവന്റെ കണ്ണിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കണ്ണ് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. വെളിച്ചം കണ്ണിനെ അപേക്ഷിക്കുന്നുണ്ട്, തിരിച്ച് സംഭവിക്കില്ല ഒരിക്കലും. കാരണം കണ്ണിൽ നിന്ന് വരുന്ന വെളിച്ചം അത് ആത്മാവിന്റെ വെളിച്ചമാണ്, അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അത് ആണ്. എന്തുകൊണ്ട്? സ്വരൂപം, കണ്ണിന്റെ സ്വരൂപമാണ് ആ വെളിച്ചം. അത് കാണുന്നതിന് വേണ്ടി മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു, കേവലം പ്രകാശം മാത്രം. കണ്ണു തുറന്നാൽ സർവവും വെളിച്ചവും ഇരുട്ട് സർവവും ആ കണ്ണിന് വിഷയമായി തീരുന്നു. പക്ഷെ ഇത് കണ്ണുള്ളവനല്ലേ ഇത് മനസ്സിലാവും, കണ്ണില്ലാത്തവന് ഇതെങ്ങനെ മനസ്സിലാക്കിയാൻ പറ്റും? അതെങ്ങനെ സാധ്യമാകുന്നു? കണ്ണില്ലാത്ത ഒരുവനോട് കണ്ണിന്റെ ഈ മഹത്വം എത്ര വർണ്ണിച്ചിട്ടെന്താ പ്രയോജനം? അവനതെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? കണ്ണ് സ്വയം കാണുന്നു എന്ന് പറയുന്നത് ഒന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും, അത് കണ്ണുള്ളവന്റെ അനുഭവം എന്നേ നമുക്ക് പറയാൻ പറ്റും.